ആദി പുരുഷ്. ആദി പുരുഷിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ആദി പുരുഷന് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നതെല്ലാം ഇൻസൈഡ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ്, എൻ്റെ അറിവിലുള്ള ഇൻഫർമേഷനും ഇൻസൈഡ് ഇൻഫർമേഷനും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യമൊന്നും ആരും എന്നോട് ചോദിക്കരുത്, പറയില്ല. വർഷം 2020 ആദി പുരുഷ് എന്ന സിനിമയുടെ പ്രഖ്യാപനം വരുന്നത്. അതിനും ഒരു 6 മാസം മുമ്പാണ് ഒരു പ്രഭാസിൻ്റെ 3D സിനിമ, ഒരു ബിഗ് ബജറ്റ് സിനിമ വരുന്നു എന്ന് മാത്രം ബ്രീഫ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാവിധ VFX 3D കമ്പനികൾക്കും ഒരു മെയിൽ വരുന്നത്. അപ്പോൾ അവരോട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള 3D ക്യാരക്ടേഴ്സും കാര്യങ്ങളും VFX ഒക്കെ ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്. അതായത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതൊരു വലിയ പ്രോജക്റ്റ് ആണെന്ന് അന്ന് എല്ലാ കമ്പനികൾക്കും മനസ്സിലായി. അങ്ങനെ ഇതിന് സബ് കോൺട്രാക്റ്റുകൾ വെച്ചു. അപ്പോൾ സബ് കോൺട്രാക്റ്റിൽ വരുന്ന കമ്പനികൾക്കാണ് ഇതിൻ്റെ മറ്റ് പ്രധാനമല്ലാത്ത ക്യാരക്ടേഴ്സിന് റിഗ്ഗിങ്ങും മായ മോഡലിങ്ങും ഒക്കെ ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള പല കമ്പനികൾക്കും ഇതിൻ്റെ ഓർഡർ കിട്ടി. ഹലോ ഗൈസ്, ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിവി. ഓർഡർ കിട്ടിയ കമ്പനികളെല്ലാം തന്നെ പുറത്തുനിന്ന് VFX ആർട്ടിസ്റ്റുകളെ കൂടുതൽ ഹയർ ചെയ്തു. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ആവശ്യമുണ്ടായിരുന്നു. ഇതിൻ്റെ വർക്ക് തുടങ്ങി ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്, ഡ്രോയിങ്സ്, റിഗ്ഗിങ്, അനിമേഷൻ, ഡെമോ വർക്കുകളൊക്കെ കാണിച്ചു. ആദ്യഘട്ടത്തിലൊക്കെ സിനിമയുടെ അണിയറ പ്രവർത്തകർ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു, കർഷം പറഞ്ഞിരുന്നു. അവരുമായിട്ട് വളരെ നല്ല കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു. ഫണ്ടും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ ബജറ്റിൽ നല്ലൊരു തുക VFX ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ആദി പുരുഷ് ടീം മാറ്റി വെച്ചിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഏകദേശം നല്ല രീതിയിലുള്ള വർക്കും ഔട്ടും ഒക്കെ വന്നു. ആ സമയത്താണ് ലോക്ക്ഡൗൺ വരുന്നത്. ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ സിനിമയുടെ പ്രൊഡക്ഷൻ നടക്കുന്നു. സിനിമയുടെ പ്രൊഡക്ഷൻ തുടങ്ങി പകുതിയായപ്പോഴേക്കും ഈ പറഞ്ഞ VFX 3D കമ്പനികളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പഴയ ഒരു ആവേശമോ ഉത്സാഹമോ കാണിക്കുന്നില്ല. അതുപോലെ ഫണ്ട് വരുന്നതും കുറേയൊക്കെ മുടങ്ങുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും അന്വേഷിച്ചപ്പോഴുമാണ് അവരുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പ്രൊഡക്ഷനിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കുറച്ച് അധികം ഫണ്ട് ചിലവായി. അവരുദ്ദേശിച്ച ബജറ്റ് തീർന്നില്ല. കുറച്ച് ഫണ്ട് അധികം വേണ്ടി വന്നു. അവരാ ഫണ്ട് കണ്ടെത്തിയത് VFX വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്നാണ്. അതായത് VFX ബജറ്റ് എടുത്ത് അവർ സിനിമയുടെ പ്രൊഡക്ഷൻ ഇറക്കി. VFX അനിമേഷനും ഒക്കെ ചെയ്തിരുന്ന പല കമ്പനികളും വർക്ക് നിർത്തിവെച്ചു. ഫണ്ട് വരാതെ വർക്ക് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് സിനിമയുടെ പ്രൊഡക്ഷനുമായിട്ട് മറ്റുള്ളവർ മുന്നോട്ട് പോയി. സിനിമയുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫൂട്ടേജ് അല്ലെങ്കിൽ 3D അനിമേഷൻ ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടുന്നില്ല. അത് ബ്ലെൻഡ് ചെയ്യണം. VFX ജോലികൾ കിടക്കുന്നു. കൂടുതൽ ഫണ്ട് ഇറക്കാൻ കഴിയില്ല എന്ന് ആദി പുരുഷിൻ്റെ ടീം വ്യക്തമാക്കി. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ അവർക്ക് കാണാനും അവർക്ക് കറക്ഷൻസിനുമൊക്കെ വേണ്ടിയിട്ട് കുറേ ഡമ്മി വർക്കുകൾ, അതായത് കുറേ ഫിനിഷില്ലാത്ത ക്യാരക്ടേഴ്സ് 3D മോഡൽ ചെയ്തിരുന്നു. ചെറിയ രീതിയിലുള്ള VFX ചെയ്തിരുന്നു. ഈ ഫൂട്ടേജൊക്കെ ഇതിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കമ്പനികളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ കാണുന്നത് അതെല്ലാം വെച്ചിട്ടുള്ള ഒരു ടീസറാണ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിച്ചത്. ടീസറിന് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് വന്നതോടുകൂടി അവർക്ക് വേറെ വഴിയില്ലാണ്ട് ബോളിവുഡിലെ ഒരു പ്രമുഖ നടൻ്റെ കമ്പനിയിലേക്ക് അത് റീവർക്ക് അയച്ചു. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ചെയ്തു വെച്ച അല്ലെങ്കിൽ അത് ഫിനിഷ്ഡ് അല്ലാത്ത വർക്കുകളാണ്. ഡെമോൺസ്ട്രേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റും 3D മോഡൽസും ക്യാരക്ടേഴ്സും ഒക്കെ വെച്ചിട്ട് അവരെന്ത് കറക്ഷനാണ് അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഏതായാലും ഇപ്പോൾ പടമിറങ്ങിയ ശേഷം എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഒറിജിനൽ ഫുട്ടേജസും VFX മോഡൽസും ഒക്കെ കംപ്ലീറ്റഡ് അല്ല, എന്നാൽ പോലും അത്യാവശ്യം വർക്കുകളുള്ള സ്ഥലങ്ങൾ, ലെങ്തി ആയിട്ടുള്ള ഫുട്ടേജുകളൊക്കെ ഈ പറഞ്ഞ പല കമ്പനികളുടെയും കയ്യിലിരിക്കുകയാണ്. അതൊന്നും ഫണ്ട് റിലീസ് ചെയ്യാതെ അവർ കൊടുക്കത്തുമില്ല. അങ്ങനെയാണ് ആദിപുരുഷ് ഈ കാണുന്ന രീതിയിലേക്ക് വന്നത്. ആക്ച്വലി ആദിപുരുഷ് എന്ന് പറയുന്ന സിനിമ അവരിൽ പലരുടെയും ഡ്രീം പ്രോജക്റ്റാണ്. അവർ വെറുതെ ചെയ്തതല്ല. പ്രഭാസ് പ്രത്യേകിച്ചും അവരുടെയൊക്കെ ഒരു വലിയ ഹൈപ്പുള്ള ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു. ഇത് കറക്റ്റായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആവുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തതും ഇത്രയും വലിയൊരു ടീമിനെ അറേഞ്ച് ചെയ്ത് ഇത് ചെയ്യാൻ ശ്രമിച്ചതും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് ഇനിയെങ്കിലും VFX ബജറ്റിൽ കൈയിടുന്നത് അവസാനിപ്പിക്കണം. VFX വേണ്ടി കൊടുക്കുന്ന പണത്തിന് അത് പിന്നീട് നോക്കാം എന്നുള്ളൊരു ധാരണയുണ്ട്. നടീനടന്മാരുടെ പൈസ, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ഇത് മാത്രമാണ് ഇപ്പോഴും സിനിമ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ സാധാരണ സിനിമ എടുത്തോളൂ, അത് വെച്ചിട്ട് VFX 3D കണ്ടൻറ്റുകളുള്ള സിനിമകളൊരിക്കലും ഈ പറഞ്ഞ രീതിയിൽ എടുക്കരുത്. കാരണം VFX വേണ്ടിയിട്ട് പൈസ മാറ്റി വെച്ചേ പറ്റൂ. ആ പൈസ മാറ്റി വെച്ചിരിക്കുന്ന പൈസ പൂർണ്ണമായും VFX 3D ഡിപ്പാർട്ട്മെൻറ്റിന് ചിലവാക്കണം, ചിലവാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇതല്ലെങ്കിൽ നിങ്ങൾ ഈ 3D VFX പടങ്ങൾ എടുക്കണ്ട. അതാണ് ഏറ്റവും ബെറ്റർ. ഏറ്റവും നല്ല VFX ആർട്ടിസ്റ്റുകളുള്ള, 3D ആർട്ടിസ്റ്റുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ സ്വന്തം സിനിമകൾക്ക് അവരുടെ ഒരു പൊട്ടൻഷ്യലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ. ഞാൻ ഇത്തരം സിനിമകൾ കാണുമ്പോൾ ഇന്ത്യൻ VFX മോശമാണ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും പുറം ലോകം കാണുന്നത്. പുറത്തെ പല മികച്ച പ്രൊഡക്ഷൻ കമ്പനികളുടെ VFX ടീം ഇരിക്കുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അവർക്കും കൂടെ നാണക്കേടാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള VFX 3D സിനിമകൾ ഇറങ്ങുന്നത്. നിങ്ങൾ ആരും കരുതരുത് ആദിപുരുഷ് എന്ന് പറയുന്നത് ഒരു മോശം സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കിയതാണെന്ന്. അവർ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നമാണ് അവർക്ക് പറ്റിയത്. അത് ഭാവിയിൽ ആരും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് യുവർ ഹോസ്റ്റ് വിവേക് സൈനിങ് ഔട്ട്. ബൈ ബൈ.